بسم الله الرحمن الرحيم. الحمد لله رب العالمين ذي الفضل والإحسان الذي هدانا للإيمان وفضل ديننا على سائر الأديان، والصلاة والسلام على نبينا محمد الذي أرسله ربه شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. സത്യവിശ്വാസികളെ, നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം സ്വലാത്തു തത്വ, ഐച്ഛികമായിട്ടുള്ള നമസ്കാരങ്ങൾ. നമ്മുടെ ഭാഷയിൽ നമ്മൾ സാധാരണ പറയാറുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ, ഫർളായ അഞ്ച് വക്ത് ഒഴികെയുള്ള നമസ്കാരങ്ങൾക്കാണ് സാധാരണ നമ്മൾ സ്വലാത്തു തത്വ എന്ന് പറയാറുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കർമ്മമാണ്. ഷഹാദത്ത് കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ റുക്നായിട്ടുള്ളത്. ഒരാൾ തന്റെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ നിഷേധഭാവത്തിൽ നമസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ, അവനെ ഉപദേശിച്ചിട്ടും ഇസ്ലാമിക ഭരണകൂടം ബാക്കിയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടും നമസ്കരിക്കുന്നില്ല എങ്കിൽ, അവനെ ഒരു ഇസ്ലാമിക ഭരണകൂടം പരിഗണിക്കുക കാഫിറായിട്ടായിരിക്കും. അവന്റെ മയ്യിത്ത് മുസ്ലിങ്ങളുടെ മറമാടുന്ന അടുത്ത് മറമാടാൻ പാടില്ല. അങ്ങനെ ഇസ്ലാമിന്റെ പരിഗണനയൊന്നും പിന്നെ അവന് ലഭിക്കില്ല. അതാണ് നമസ്കരിക്കാത്തവനുള്ള വിധി എന്ന് പറയുന്നത്. അതായത് അവന്റെ സ്വന്തം മടി കൊണ്ടോ മറ്റോ അല്ല, അവൻ നമസ്കരിക്കില്ല എന്നുള്ള ആ അംഗനായിട്ട് അവന്റെ സ്വന്തം തീരുമാനപ്രകാരം എന്ന് പറയുന്നു. അപ്പൊ നമസ്കാരം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ് നമ്മളും മുശ്രീകീങ്ങളും അല്ലെങ്കിൽ നമ്മളും കാഫിരീങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അസ്വല നമസ്കാരമാണ്, നിർബന്ധമായ നമസ്കാരങ്ങൾ. ഇവിടെ തത്വ എന്ന് പറഞ്ഞാൽ ഐച്ഛികമായ ചില നമസ്കാരങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. അത് വളരെ ഉപകാരപ്പെടുന്ന, പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. തത്വ ആയ നമസ്കാരങ്ങൾ ഉണ്ട് എന്നുള്ളതിന് സഹീഹ് ബുഖാരി മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് കാണാം. അന അഅ്റാബിയ്യൻ ജാഅ ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഒരു അഅ്റാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, യാ റസൂലുള്ളാഹ് അഖ്ബിർനി മാദാ ഫർളല്ലാഹു അലൈയ മിനൽ സ്വലവാത്ത്, നമസ്കാരങ്ങളിൽ നിന്ന് എന്താണ് അള്ളാഹു എന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് അറിയിച്ചു തരണം, പറഞ്ഞു തരണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖംസ് സ്വലവാത്തിൻ ഫിൽ യൗമി വല്ലൈൽ, രാവും പകലുമായിട്ടുള്ള അഞ്ച് വക്ത് നമസ്കാരങ്ങളാണ്. അപ്പൊ അഅ്റാബി വീണ്ടും ചോദിച്ചു, ഹൽ അലയ്യ ഗൈർ, അതല്ലാതെ വേറെന്തെങ്കിലും എന്റെ മേലെ, ഹൽ അലയ്യ ഗൈറുഹ, ഇതല്ലാതെ എന്തെങ്കിലും എന്റെ മേലെ ഉണ്ടോ? ഖാല, അപ്പോ പറഞ്ഞു, ലാ ഇല്ല അൻ തതവഅ, ഇല്ല, നീ ഐച്ഛികമായി ചെയ്തതൊഴിച്ച്, നീ നിന്റെ ഇഷ്ടപ്രകാരം നീ ഐച്ഛികമായി കൂടുതലായി ചെയ്യുന്നത് ഒഴിച്ച് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ തത്വമായ നമസ്കാരങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫർളായ നമസ്കാരങ്ങൾക്ക് പല കുറവുകളും നമ്മളിൽ വന്നുപോകും. നമ്മൾ നമസ്കരിക്കുന്നുണ്ടാകും, പക്ഷെ അതിന്റെ വാഹിറും ബാഹ്യനുമായിട്ടുള്ള, വാഹിർ എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് നാം ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതികൾ, നമസ്കാരത്തിന്റെ സുന്നത്ത് അനുസരിച്ചിട്ടുള്ള കൈ എവിടെ വെക്കണം, അല്ലെങ്കിൽ സുജൂദ് ചെയ്യുമ്പോൾ ഉള്ള രീതികൾ, റുക്കു ചെയ്യുമ്പോൾ തശഹ്ഹുദ് അത് ചൊല്ലുന്ന കാര്യങ്ങൾ, അതെല്ലാം ബാത്തിൻ എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിൽ ഉണ്ടാകുന്ന ഖുശു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ, ആ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, നമസ്കരിക്കുകയാണ് ഞാൻ, എന്താണ് പറയുന്നത് എന്നെല്ലാമുള്ള ബോധം, ഇതാണ് വാഹിറും ബാത്തിൻ എന്ന് പറയുന്നത്. ഇതിലെല്ലാം കുറവുകൾ സംഭവിക്കുമ്പോൾ ആ നമസ്കാരത്തിന്റെ പ്രതിഫലത്തിൽ കുറവ് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ലയൻ ശരീഫ് وما كتب له إلا عشر صلات تسعها ثمنها سبعها سدسها خمسها ربعها ثلثها نصفها ഒരു വ്യക്തി നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. അവൻ നമസ്കരിച്ചിട്ടുണ്ട്, ആ നമസ്കാരത്തിൽ ചിലപ്പോൾ പത്തിൽ ഒരു പ്രതിഫലമാവും അവന്, അല്ലെങ്കിൽ ഒമ്പതിൽ, അല്ലെങ്കിൽ അല്ല പത്തിൽ പത്ത് പ്രതിഫലം ഉണ്ടാവും, അല്ലെങ്കിൽ പത്തിൽ ഒമ്പത്, എട്ട്, ഏഴ്, ആറ്, അഞ്ച്, നാല്, അല്ലെങ്കിൽ പകുതി, ഇങ്ങനെ പല രീതിയിലുണ്ടാവും. അപ്പൊ ഒരു ജമാഅത്ത് നമസ്കാരത്തിൽ ഒരുപാട് ആളുകൾ നമസ്കരിച്ചു. അവന്റെ നാം നേരത്തെ പറഞ്ഞ വാഹിറും ബാത്തിനുമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവന്റെ നമസ്കാരത്തിന്റെ പ്രതിഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഓരോ ആളുകൾക്ക് ഓരോ വ്യത്യസ്ത പ്രതിഫലമായിരിക്കും. പത്തിൽ ഒമ്പത് ലഭിച്ചവരുണ്ടാവും, എട്ട് ലഭിച്ചവരുണ്ടാവും, ചില ആളുകൾക്ക് ഒന്നും ലഭിച്ചിട്ടുണ്ടാവില്ല. അവൻ നമസ്കാരം തന്നെ അവന്റെ ബാത്തിലായ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ പകുതി, അങ്ങനെ പല രീതിയിൽ. ഇവിടെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഅ്മാലുകളിൽ ആദ്യമായി ചോദിക്കുക നമസ്കാരത്തെ കുറിച്ചായിരിക്കും. ആ നമസ്കാരം യഥാർത്ഥ രൂപത്തിൽ ശരിയായാൽ ബാക്കിയുള്ള അവന്റെ വിചാരണ എളുപ്പമായിരിക്കും, അതല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നമസ്കാരത്തിന്റെ വിചാരണയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. ഇന്ന അവ്വലമാ യുഹാസബു നാസ് ബിഹി യൗമുൽ ഖിയാമ മിൻ അഅ്മാലിഹിം അസ്സലാ, നാളെ ഒന്നാമതായിട്ട് വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിലുള്ള കർമ്മം നമസ്കാരമാണ്. ഖാല യഖൂലു റബ്ബുനാ ജല്ല അസ്സ വജല്ല ലി മലായികത്തി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല മലായികത്തുകളോട് പറയും. വഹുവ അലം, അല്ലാഹുവാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ. انظروا في صلاتي عبدي اتمها ام نقصها, الله يريام انال الله تعالى ملائكتളോട് നോക്കാൻ പറയും, നിങ്ങൾ നോക്ക് എൻ്റെ അടിമയുടെ നമസ്കാരത്തിൽ അവൻ പൂർണ്ണമായിട്ടുണ്ടോ അതോ അതിൽ വല്ല കുറവും വന്നിട്ടുണ്ടോ നിർബന്ധ നമസ്കാരത്തിൽ. ഫൈൻ കാനത തമതൻ കുതിബത് ലഹു തമ, അത് പൂർണ്ണമായിട്ട് എല്ലാം ശരിയാണെങ്കിൽ അവന്റെ മേലെ പൂർണ്ണമായിട്ടുള്ളത് രേഖപ്പെടുത്തും. വൈൻ കാന ഇൻതഖസ മിൻഹ ഷൈഅൻ, ഞാൻ അതിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ. قال انظروها لعبدي من تطوع, الله سبحانه وتعالى മലക്കളോട് പറയും, നിങ്ങൾ നോക്കുക എൻ്റെ അടിമയ്ക്ക് തതവ്വു ആയിട്ട് ഐച്ഛികമായിട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ഉണ്ടോ നോക്കുക. ഫൈൻ കാന ലഹു തതവ്വു, ഞങ്ങൾ ഐച്ഛികമായ കർമ്മങ്ങൾ അവനുണ്ടെങ്കിൽ. قال اتموا لعبدي فريضة من تطوعه, الله سبحانه وتعالى പറയും, അവന്റെ ഫർളിൽ വന്നിട്ടുള്ള കുറവുകൾ അവന്റെ ഈ ഐച്ഛികമായ നമസ്കാരങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറയും. സുമ്മത്തുഖദുൽ അഅ്മാലു അലാദാക്കും, അങ്ങനെ അതിനനുസരിച്ച് അഅ്മാലുകൾ പിന്നെ എടുക്കപ്പെടും. അതായത് ഫർളിൽ വന്നിട്ടുള്ള കുറവുകളെല്ലാം പരിഹരിക്കാൻ അതിനാണ് സുന്നത്തായ ഈ നമസ്കാരങ്ങൾ, തതവ്വു ആയിട്ടുള്ള നമസ്കാരങ്ങൾ ഉണ്ടാവേണ്ടത്. അപ്പൊ നമുക്ക് ഉറപ്പാണ് നമ്മുടെ അറിവ് പിന്നെ പൂർണ്ണമല്ല, നമ്മുടെ കർമ്മങ്ങളിൽ കുറവ് വരാറുണ്ട്, നമ്മൾ പല രീതിയിൽ കുറവുകൾ നമുക്ക് സംഭവിക്കാറുണ്ട്. ആ കുറവുകളെല്ലാം പരിഗണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പരിഹരിക്കണമെങ്കിൽ, ആ നിർബന്ധ നമസ്കാരത്തെ പൂർത്തീകരിക്കണമെങ്കിൽ, നാളെ പരലോകത്ത് വിചാരണയ്ക്ക് എളുപ്പമാകണമെങ്കിൽ, സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് നാം അതിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നിടേണ്ടതുണ്ട്. കാരണം നമസ്കാരമാണ് അഅ്മാലുകളെ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഉത്തമമായ കർമ്മം നമസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലമു അന്ന ഖൈറ അഅ്മാലികും അസ്സലാ ولا يحافظ على الوضوء الا مؤمن, നിങ്ങൾ അറിയുക നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നമസ്കാരമാണ്. ഒരു മുഅ്മിനല്ലാതെ അവന്റെ വുളു കാത്തു സൂക്ഷിക്കയില്ല, എപ്പോഴും വുളുയിലായിട്ട് ഇരിക്കയില്ല എന്നുള്ളത്. അപ്പോൾ സലാത്തു തതവ്വു, അതിന്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ ഫളലുകൾ ഒരുപാടാണ്. സുന്നത്തായ നമസ്കാരങ്ങളെ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ദറജകൾ ഒരുപാടാണ്. അത് നമ്മുടെ ദറജകൾ അള്ളാഹുവിന്റെ അടുക്കൽ വർദ്ധിപ്പിച്ചു തരുന്നതാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം ഉയർത്തുന്നതാണ്. ഒരിക്കൽ റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, എനിക്കൊരു ആവശ്യമുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മനസ്സിൽ പറ, എന്താണ് ആവശ്യം ചോദിച്ചോളൂ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ ഒപ്പം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമാവണമെന്നാണ് എന്റെ ആവശ്യം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഔ ഗൈറ ദാലിക, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? പറഞ്ഞു, ഒന്നുമില്ല, ഇതന്നെയുള്ളൂ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ധാരാളം സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, പക്ഷേ അതിന് സഹായകമാകുന്ന സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് സഹവാസത്തിന് സഹായകമാകുന്ന കാര്യമാണ് സുജൂദ് വർദ്ധിപ്പിക്കുക. അതിനർത്ഥം തതവ്വുആയ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. അതുപോലെ മറ്റൊരു ഹദീസ് എടുക്കൽ സൗബാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗല മൗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് യജമാനൻ എന്നുള്ള അർത്ഥമുണ്ട്. രണ്ട്, അടിമയായിട്ട് മോചിപ്പിച്ചതിന് ശേഷവും ആ യജമാനന്റെ അടുക്കൽ ജോലി ചെയ്ത് നിൽക്കുന്ന ആളുകൾ, അതിനും മൗല എന്ന് പറയും. ഇവിടെ മൗല സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മൗലയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമലിൻ അഅ്മലുഹു യദ്ഖുലുനില്ലാഹു ബിഹിൽ ജന്ന, എന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു കർമ്മത്തെ കുറിച്ച് ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു. സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബികസ്റത്തി സുജൂദി ലില്ലാഹ്, നീ ധാരാളമായിട്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യുക. فإنك لا تسجد لله سجدة إلا رفعك الله بها درجة وحتى عنك بها خطيئة. നീ അല്ലാഹുവിനൊരു സുജൂദ് ചെയ്യുന്നില്ല അല്ലാഹു നിന്റെ ഒരു ദരജ ഉയർത്താതെ, നിന്റെ ഒരു പാപം മായ്ച്ചു കളയാതെ നീ അല്ലാഹുവിനൊരു സുജൂദ് ചെയ്യുന്നില്ല. അപ്പൊ അല്ലാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുക, അല്ലാ സുജൂദ് വർദ്ധിപ്പിക്കുക എന്നുകൊണ്ടുള്ള ഉദ്ദേശം നമസ്കാരം, സുന്നത്തായ നമസ്കാരങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇനി തതവ്വുആയ നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുപോലെയുള്ള നമസ്കാരങ്ങൾ, ഐച്ഛികമായ നമസ്കാരങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്നുള്ളത് വീടുകളാണ്, നമ്മുടെ വീടുകളാണ്. മസ്ജിദുകൾ നിർബന്ധ നമസ്കാരങ്ങൾക്കുള്ളതാണ്. ഐച്ഛികമായ നമസ്കാരങ്ങൾക്കുള്ള സ്ഥലം ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വീടുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും ഫഇന്ന അഫ്ളൽ സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ല സ്വലാത്തിൽ മക്തൂബ. ജനങ്ങളെ, നിങ്ങൾ വീട്ടിൽ നമസ്കരിക്കുക. ഒരു മനുഷ്യന്റെ ഏറ്റവും അഫ്ളലായ നമസ്കാരം അവന്റെ വീട്ടിൽ വെച്ചുള്ള നമസ്കാരമാണ്, നിർബന്ധ നമസ്കാരങ്ങൾ ഒഴികെ. നമ്മുടെ വീടുകളെ വേറെ ഒരുപാട് ഹദീസുകൾ കാണാം, വീടുകളെ നിങ്ങൾ മഖ്ബറകളാക്കരുത്, നമസ്കാരമില്ലാത്ത സ്ഥലങ്ങളാക്കരുത്, വീടുകളിൽ നമസ്കരിക്കണം. അത് ഒരുപാട് ബർക്കത്തിന് കാരണമാകും. ചില ആളുകൾ, സഹാബാക്കൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീടുകൾ വിളിച്ച് നിസ്കരിപ്പിക്കും. ആ സ്ഥലം അവർക്കൊരു മുസല്ലയായിട്ട്, നമസ്കരിക്കുന്ന സ്ഥലമായിട്ട് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമസ്കരിക്കാനായിട്ടൊരു സ്ഥലം തന്നെ സഹാബാക്കൾ ചില വെക്കുമായിരുന്നു. അപ്പൊ വീടിനെ സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് നാം ജീവിപ്പിക്കണം. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി അഫ്ദൽ മിൻ സ്വലാത്തിഹി ഫീ മസ്ജിദി ഹാദാ ഇല്ലൽ മക്തൂബ. ഒരു മനുഷ്യന്റെ വീട്ടിലുള്ള നമസ്കാരം എന്റെ ഈ മസ്ജിദിൽ, മസ്ജിദുൻ നബവിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്, മക്തൂബത്തൊഴികെ, നിർബന്ധ നമസ്കാരങ്ങൾ ഒഴികെ. ഐച്ഛികമായ നമസ്കാരങ്ങൾക്ക് ഏറ്റവും ഉത്തമം വീട് തന്നെയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണ്. പലപ്പോഴും നാം വിട്ടുപോകുന്ന വീടുകളിൽ സുന്നത്ത് നമസ്കരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ കാലങ്ങളായിട്ടുണ്ടാവും. ചില ആളുകൾ വീട്ടിൽ വെച്ച് സുന്നത്തി നമസ്കരിച്ചിട്ട്, വീടാണ് സുന്നത്തി നമസ്കരിക്കാനുള്ള സ്ഥലം, ഏറ്റവും സുന്നത്തായ നമസ്കാരങ്ങളുള്ള സ്ഥലം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ സ്വലാത്തു തത്വവുവിന്റെ ഇനങ്ങളിലേക്ക് കടക്കുകയാണ്. ഏതൊക്കെയാണ് തത്വവു ആയിട്ടുള്ള സ്വലാത്തുകൾ? അതിൽ പ്രധാനപ്പെട്ട ഒരു ഏഴോ എട്ടോ നമസ്കാരങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. അതിൽ സ്വലാത്തു തത്വവുലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്വലാത്തു തത്വവു രണ്ടിനങ്ങളാണ്, ഐച്ഛികമായ നമസ്കാരം രണ്ടിനങ്ങളാണ്. ഒന്ന് തത്വവു മുത്തലഖുൻ, പൊതുവായിട്ടുള്ള മുത്തലഖായിട്ടുള്ള ഐച്ഛികമായ നമസ്കാരങ്ങൾ. രണ്ട് തത്വവു മുഖയ്യദുൻ, പ്രത്യേകമായിട്ടുള്ള ഐച്ഛിക നമസ്കാരങ്ങൾ. മുത്തലഖായിട്ടുള്ളത് പറഞ്ഞാൽ പൊതുവായിട്ട്, നിരുപാധികമായിട്ടുള്ള എന്നർത്ഥം. മുഖയ്യദ് പറഞ്ഞാൽ പ്രത്യേകം നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് മുത്തലഖായിട്ടുള്ളതുകൊണ്ട് ഉദ്ദേശം? ഒരു വ്യക്തി കൃത്യമായ എണ്ണമോ കൃത്യമായ സമയമോ ഒന്നും നിർണയിക്കാതെ അവൻ നമസ്കരിക്കുന്ന സുന്നത്തായ നമസ്കാരങ്ങൾ. അപ്പൊ ഒരാൾക്ക് സുന്നത്തായ നമസ്കാരങ്ങൾ നമസ്കരിക്കാനുള്ള താക്കത്തുണ്ട്, കഴിവുണ്ട്. അവന് എത്ര, രണ്ടോ നാലോ ആറോ, അല്ലെങ്കിൽ എത്ര റക്അത്താണ് അവന് സാധിക്കുന്നത്, എത്ര വേണമെങ്കിലും അവന് നമസ്കരിക്കാം അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ അത് ഇത്ര എണ്ണം എന്നുള്ള ഒരു കണക്ക് വെച്ച്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് എന്നുള്ള ഒരു കണക്ക് വെച്ച്, ശറയിൽ വരാത്ത ഒരു കണക്ക് വെച്ച് നമസ്കരിച്ചാൽ അത് വിദ്യാഭ്യാസമായി മാറും. അല്ലാതെ അവന് നിയ്യത്തി വെച്ചിട്ട് അവന്റെ കഴിവിനനുസരിച്ച് സുന്നത്തായ നമസ്കാരങ്ങൾ അവന് നമസ്കരിക്കാം. അതാണ് മുത്തലഖായ നമസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി മുഖയ്യദായിട്ട് എന്ന് പറഞ്ഞാൽ ശറയിൽ വന്നിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രത്യേക സമയങ്ങളിലുള്ള ഐച്ഛികമായ നമസ്കാരങ്ങൾക്കാണ് മുഖയ്യദായിട്ടുള്ളത്. മുഖയ്യദായിട്ടുള്ള നമസ്കാരങ്ങൾ പിന്നെയും രണ്ടിനങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് അസ്സുനനുർ റാതിബ,
സ്ഥിരമായി തുടർച്ചയായിട്ട് വരേണ്ട തുടർന്ന് വരുന്ന പിന്നെ സുന്നത്തുകൾ. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്നർ വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധ നമസ്കാരങ്ങളോട് ചേർന്ന് വരുന്ന സുന്നത്തായ നമസ്കാരങ്ങൾ. നിർബന്ധ നമസ്കാരങ്ങളുടെ മുൻപോ പിൻപോ ആയിട്ട് ചേർന്ന് വരുന്ന നമസ്കാരങ്ങൾക്കാണ് എന്ത് പറയുന്നത്, സുന്നത്തുൽ റാകിബ് എന്ന് പറയുന്നത്. മുമ്പോ ശേഷമായിട്ട് ചേർന്ന് വരുന്നത്. അത് തന്നെയും വീണ്ടും രണ്ടിനങ്ങളുണ്ട്. സുന്നത്തുൽ മുഅക്കദായിട്ടുള്ളതും സുന്നത്തുൽ ഗൈറു മുഅക്കദായിട്ടും. അതായത് സുന്നത്തായ നമസ്കാരങ്ങൾ മുത്തലക്കും മുക്കയ്യതുമായിട്ട് നമ്മൾ പറഞ്ഞു. നിരുപാധി പൊതുവായിട്ടുള്ളതും പ്രത്യേകമായിട്ടുള്ളതും. പ്രത്യേകമായിട്ടുള്ളത് സുന്നത്തുൽ റാകിബ്, നിർബന്ധ നമസ്കാരങ്ങളോട് ചേർന്നിട്ടുള്ള രീതിയിൽ വരുന്നത് എന്ന് പറഞ്ഞു. അത് തന്നെയും വീണ്ടും രണ്ടിനങ്ങളുണ്ട്. ഒന്ന് മുഅക്കദായിട്ടുള്ളത്, കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നത്. രണ്ട്, അത്ര പ്രാധാന്യമില്ലാത്ത എന്നാൽ സുന്നത്തായിട്ട് തന്നെയുള്ളത്. അതിലൊന്നാമത്തെ നമ്മൾ പറയുകയാണ് സുന്നത്തുൽ മുഅക്കദ്, റവാത്തിബായിട്ടുള്ള നിർബന്ധ നമസ്കാരങ്ങൾ മുൻപോ പിൻപോ ആയി ചേർന്ന് വരുന്ന കൂടുതൽ പ്രാധാന്യമുള്ള നമസ്കാരങ്ങൾ. ആ നമസ്കാരങ്ങൾ 12 റക്അത്തുകളാണ്. 12 റക്അത്ത് ഉൾക്കൊള്ളുന്ന നമസ്കാരങ്ങളാണ്. റക്അത്തായി ഖബ്ലുൽ ഫജ്ർ, സുബ്ഹി നമസ്കാരത്തിന് മുൻപുള്ള 2 റക്അത്ത്. റക്അത്തായി അർബഅ ഖബ്ലു ദുഹർ, 2 റക്അത്തോ 4 റക്അത്തോ ദുഹറിന് മുമ്പേ. ഹദീസുകൾ രണ്ടും വന്നിട്ടുണ്ട്. വറക്അത്തായി ബഅദഹു, ദുഹർ നമസ്കാരത്തിന് ശേഷം 2 എണ്ണം. വറക്അത്തായി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്. വറക്അത്തായി ബഅദൽ ഇശാ, ഇശായിന് ശേഷം 2 റക്അത്ത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത്, ദുഹറിന് മുമ്പ് 2 റക്അത്തോ 4 റക്അത്തോ, ദുഹറിന് ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശായിന് ശേഷം 2 റക്അത്ത്. ഇങ്ങനെ 12 റക്അത്തുകൾ റവാത്തിബായിട്ടുള്ള സുന്നത്തുകളായിട്ട് നമുക്ക് കാണാം. ഇത് ചില ഹദീസുകൾ 10 എന്ന് വന്നിട്ടുണ്ട്, 12 എന്ന് വന്നിട്ടുണ്ട്. 12 ആയിരിക്കും ഒന്നുകൂടി കൂടുതൽ നന്മയല്ലേ, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ഇതിനുള്ള ദലീൽ എന്താണെന്ന് വെച്ചാൽ, തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹഫിളത്തു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 റക്അത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 10 റക്അത്തുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഹിഫ്ളാക്കിയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. റക്അത്തൈനി ഖബ്ലു ദുഹ്രി വറക്അത്തൈനി ബഅദഹ, 2 റക്അത്ത് ദുഹറിന് മുമ്പും 2 റക്അത്ത് ശേഷവും. നമ്മൾ പറഞ്ഞു വേറെ ഹദീസുകൾ 4 എന്നുണ്ട് ദുഹറിന് മുമ്പ്. വറക്അത്തൈനി ബഅദൽ മഗ്രിബി ഫീ ബൈതിഹി, മഗ്രിബ് നമസ്കാരം ശേഷം 2 റക്അത്ത് വീട്ടിൽ വെച്ച്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് വീട്ടിൽ വെച്ചാണോ മസ്ജിദിൽ വെച്ചാണോ നമസ്കരിച്ചതെന്ന് ഉലമാക്കൾക്കിടയിൽ വലിയൊരു ചർച്ചയുണ്ട്. ഇബ്നു ഖയ്യിം റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ സാദുൽ മഅദിൽ ആ ചർച്ച ചെയ്തിട്ട് പറയുന്നത് വീട്ടിൽ നമസ്കരിച്ചു എന്നുള്ളതാണ്. വറക്അത്തൈനി ബഅദൽ ഇശാഇ ഫീ ബൈതിഹി, റസൂലുള്ള വീട്ടിൽ ഇശാഇന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചിരുന്നു. വറക്അത്തൈനി ഖബ്ലു സ്വലാത്തി സുബ്ഹ്, സുബ്ഹ് നമസ്കാരത്തിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിച്ചിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇത് റവാത്തിബായിട്ടുള്ള സുന്നത്തുകൾ എന്ന് പറയും. ആയിഷ റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് ദുഹറിന് മുമ്പ് 4 റക്അത്തിലാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ നിർബന്ധ നമസ്കാരങ്ങളോട് ചേർന്നിട്ടുള്ള ഈ സുന്നത്ത് നമസ്കാരങ്ങൾ വളരെയധികം നമുക്ക് ഉപകാരമുള്ളതാണ്, വളരെയധികം ശ്രേഷ്ഠമാണ്. ഉലമാക്കൾക്കിടയിൽ രാത്രി നമസ്കാരമാണോ റവാത്തിബ് സുന്നത്തുകളാണോ ഏറ്റവും അഫ്ളലി എന്നുള്ളൊരു ചർച്ച തന്നെ കാണാം ചില ഹദീസുകൾ തമ്മിലുള്ള ചർച്ചയിൽ. ആ രണ്ട് ഏതാണ് ഉത്തമമായിട്ട് വരുന്നത്? അപ്പം ഫർളായ നമസ്കാരങ്ങൾ മാത്രം നിർവഹിക്കുക എന്നുള്ളതല്ല. നമ്മളൊരു ദുഹറിനെ നമസ്കരിക്കാൻ വരുമ്പോൾ ആ ബാങ്ക് കൊടുത്തതിന് ശേഷം ഈ രണ്ടുമായിട്ട് 4 റക്അത്ത് നമസ്കരിക്കുക, അല്ലെങ്കിൽ കഴിയാത്തവർ 2 റക്അത്ത് നമസ്കരിക്കുക, എന്നിട്ട് നമ്മൾ ഫർളിലേക്ക് കടക്കുമ്പോൾ ഉലമാക്കൾ പറയുന്നത് ഫർളിന് കൂടുതൽ ശ്രദ്ധ വരാനും കൂടുതൽ ഖുശൂ ലഭിക്കാനും അത് കാരണമാകും എന്നുള്ളതാണ്. അപ്പൊ നാം പറഞ്ഞത്, റവാത്തിബായ നമസ്കാരങ്ങളിൽ മുഅക്കദായ സുന്നത്തുകളിൽ പെടുന്ന ഈ 12 റക്അത്ത്, ഇനി മുഅക്കദല്ലാത്ത പ്രാധാന്യം അത്രക്ക് ഇല്ലാത്ത മറ്റു റക്അത്തുകൾ, അത് മുഅക്കദല്ലാത്ത റവാത്തിബ് നമസ്കാരങ്ങൾ, അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 12 റക്അത്ത് നമുക്ക് മനസ്സിലായി. ഇനി മുഅക്കദല്ലാത്തത് 40 റക്അത്ത് ബഅദ ദുഹർ, ദുഹർ നമസ്കാരത്തിന് ശേഷം 4 റക്അത്ത്. റക്അത്തൈനി ഖബ്ലുൽ അസ്ർ, അസ്ർ നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത്. റക്അത്തൈനി ഖബ്ലുൽ മഗ്രിബ്, മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത്. റക്അത്തൈനി ഖബ്ലുൽ ഇശാ, ഇശാ നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത്. അത് മറ്റേ റവാറ്റിബ് മുഅക്കദായിട്ടുള്ള കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന അത്രയില്ലെങ്കിലും എന്നാലും ഹദീസുകൾ വന്നിട്ടുള്ള മറ്റു ചില നമസ്കാരങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനി ഈ ഈ നമസ്കാരങ്ങൾക്കുള്ള ദലീലുകളായിട്ട് ഒന്ന് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന കുല്ലി അദാനൈനി സലാതൻ സലാതൻ ലിമൻ ഷാ. പിന്നെ നമസ്കാരങ്ങൾക്ക്, അതായത് രണ്ട് ബാങ്കുകൾക്കിടയിൽ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ, എല്ലാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിലും നമസ്കാരമുണ്ട്. മൂന്ന് തവണ റസൂലുള്ളാഹി അത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ലിമൻ ഷാ, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. മറ്റൊരു തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലാ അർബഇ റകഅത്തിൻ, ആരാണോ നാല് റക്അത്ത് നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്, ഖബ്ല ദുഹരി, ദുഹറിന് മുമ്പ്, വ അർബഇൻ ബഅദഹ, നാല് റക്അത്ത് ദുഹറിന് ശേഷം, ഹറുമ അലന്നാർ, അവൻ നരകത്തിൽ നിന്ന് ഹറാമാണ്, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് സുരക്ഷിതനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദുഹറിന് മുമ്പ് നാല് നിസ്കരിച്ചാൽ, ദുഹറിന് ശേഷം നാല് നിസ്കരിച്ചാൽ. മറ്റൊരു റിപ്പോർട്ടിൽ മഗ്രിബ് നമസ്കാരത്തിന് മുമ്പുള്ള നമസ്കാരത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലു ഖബ്ല സ്വലാത്തിൽ മഗ്രിബ്, മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് നിങ്ങൾ നമസ്കരിക്കുക. മൂന്ന് തവണ പറഞ്ഞിട്ട് പറഞ്ഞു ലിമൻ ഷാ, ഉദ്ദേശിക്കുന്ന ആളുകൾ. അപ്പൊ നാം പറഞ്ഞത് സുന്നത്തായ നമസ്കാരങ്ങളിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന റവാത്തിബായ സുന്നത്തുകൾ. റവാത്തിബായ സുന്നത്തുകളിൽ തന്നെ റവാത്തിബ് എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കാരത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അത് തന്നെയും മുഅക്കദായതും ഗൈർ മുഅക്കദായതും പറഞ്ഞു. ആ പ്രാധാന്യം അറിയിക്കുന്ന 12 റക്അത്തുകൾ പറഞ്ഞു. എന്നാൽ അത്ര പ്രാധാന്യമില്ലെങ്കിലും നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ബാക്കിയുള്ള കുറച്ച് റക്അത്തുകളും നമ്മൾ പറഞ്ഞു. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മുഅക്കദായിട്ട് പറഞ്ഞത് സുബ്ഹിന് മുമ്പുള്ള രണ്ട്, ദുഹറിന് മുമ്പ് നാലോ രണ്ടോ, ദുഹറിന് ശേഷം രണ്ട്, മഗ്രിബിന് ശേഷം രണ്ട്, ഇശാഅന് ശേഷം രണ്ട്. ഇനി മുഅക്കദല്ലാത്തത് ദുഹറിന് മുമ്പ് ശേഷവും നാല് റക്അത്ത് വീതം, അതുപോലെ അസറിന് മുമ്പ് രണ്ട് റക്അത്ത്, മഗ്രിബിന് മുമ്പുള്ള രണ്ട് റക്അത്ത്, ഇശാഅന് മുമ്പുള്ള രണ്ട് റക്അത്ത്. ഇത് ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി റവാത്തിബല്ലാത്ത സുന്നത്തുകൾ, മുഅക്കദായ റവാത്തിബല്ലാത്ത, ഇത് പറഞ്ഞത് റവാത്തിബിന്റെ കാര്യമാണ്, റവാത്തിബല്ലാത്ത തതവ്വു ആയിട്ടുള്ള നമസ്കാരങ്ങളാണ്. ഏഴ് നമസ്കാരങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് സലാത്തുൽ വിത്ർ, വിത്ർ നമസ്കരിക്കുക എന്നുള്ള. സലാത്തുൽ ഇസ്തിസ്ഖ, മഴ തേടിക്കൊണ്ടുള്ള നമസ്കാരം. ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം. സലാത്തുൽ ദുഹ, ദുഹ നമസ്കാരം. സലാത്തുൽ ഇസ്തിഖാറ, ഇസ്തിഖാറ നമസ്കാരം. സലാത്തുൽ ഖുസൂഫ് വൽ ഖുസൂഫ്, സൂര്യചന്ദ്രഗ്രഹണ നമസ്കാരം. സലാത്തു തഹിയത്തുൽ മസ്ജിദ്, മസ്ജിദിലെ തഹിയത്ത് നമസ്കാരം. ഇൻഷാഅല്ലാഹ് നമുക്ക് പിന്നെ കഴിയുന്നത് ചുരുക്കി പറയാം. ഒന്നാമത്തേത് സലാത്തുൽ വിത്ർ, വിത്ർ നമസ്കാരം. വിത്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ എന്നുള്ള അർത്ഥമാണ്. ഒറ്റ ഒറ്റയ്ക്ക നമ്മൾ പറയുള്ളൂ, ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത്, അതിനാണ് വിത്ർ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിത്റാണ്, അഥവാ അള്ളാഹു സുബ്ഹാനഹു ഏകനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒറ്റയെ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. ഒറ്റ എന്നുള്ളത് അള്ളാഹുവിന്റെ, അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിൽ ഏറ്റവും ഒന്നാമതായിട്ടുള്ള അള്ളാഹുവിന്റെ വഹ്ദാനിയത്താണ്, അള്ളാഹു ഏകനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും എണ്ണമെടുക്കുന്ന സമയത്ത് ഒറ്റയെ തെരഞ്ഞെടുക്കുമായിരുന്നു, ഒറ്റയെ തെരഞ്ഞെടുക്കുമായി. ചില ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അങ്ങനെ ചില ഈറ്റപ്പഴങ്ങൾ എടുക്ക് കഴിക്കുന്ന സമയത്ത്, അങ്ങനെ പല കാര്യങ്ങളും ഒറ്റയെ തെരഞ്ഞെടുക്കുമായിരുന്നു. അതിനെല്ലാം ഉള്ള ദലീലായിട്ടുള്ള ഒരു തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ, അള്ളാഹു വിത്റാണ്, ഒറ്റയാണ്, ഏകനാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയായിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്കൊരു എണ്ണം എടുക്കാൻ സ്വതന്ത്രമായിട്ടുള്ള ഒരു അവസരമുണ്ടെങ്കിൽ നാം മുൻപന്തി കൊടുക്കേണ്ടത് ഏതിനാണ്? വിത്തിരണം. കാരണം അത് തൗഹീദിന്റെ ഏത് ചെറിയ കാര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദുമായി ബന്ധിപ്പിക്കുമായിരുന്നു. അത്രയധികം ശക്തമാണ് തൗഹീദിന്റെ സ്ഥാനം നമ്മളെല്ലാം ജീവിതത്തിൽ. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ ഒരു സുന്നത്തിനോട് യോജിച്ചൊരു കാര്യമാവും. ഇനി നമുക്ക് നമ്മൾ പറയുന്നത് എപ്പോഴാണ് സലാത്തുൽ വിത്തറിന്റെ സമയം, സലാത്തുൽ വിത്തർ എപ്പോഴാണ് നമസ്കരിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, വിത്ര നമസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത് ബഅദ സ്വലാത്തുൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷം, ഹത്താ തുലുഉൽ ഫജ്ർ, സുബ്ഹി നമസ്കാരത്തിന്റെ അദാനിന് മുമ്പ് വരെയാണ് എന്തിന്റെ സമയം, വിത്ര നമസ്കരിക്കാനുള്ള സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാഫ അല്ലാ യഖൂമ മിൻ ആഖിറിൽ ലൈൽ ഫലിയുത്ർ അവ്വലഹ, ആരെങ്കിലും പുലർച്ചെ സുബ്ഹിയുടെ മുമ്പായിട്ട് എഴുന്നേൽക്കില്ല എന്ന് ഭയപ്പെടുകയാണെങ്കിൽ അവൻ രാത്രിയുടെ ആദ്യത്തിൽ തന്നെ വിത്തറാക്കിക്കൊള്ളട്ടെ. എന്നിട്ട് ആരെങ്കിലും പുലർച്ചെ എഴുന്നേൽക്കും, സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ അത് അവസാനത്തിലേക്കാകട്ടെ. ഏറ്റവും അഫ്വലായിട്ടുള്ളത് പിന്നെ രാത്രിയുടെ അവസാനത്തിലുള്ള നമസ്കാരമാണ്, അത് അഫ്വലാണ്, ശ്രേഷ്ഠമാണ്, അത് സാക്ഷ്യം വഹിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ വിത്ര നമസ്കരിക്കാൻ ഒരാൾക്ക് ഇശാ നമസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യാം? വിത്രായിക്കൊണ്ട് വിത്ര നമസ്കരിക്കാം. അതേ സമയത്ത് അയാൾക്ക് സുബിഹിക്ക് മുമ്പ് നമസ്കരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എഴുന്നേൽക്കുമെന്നുള്ള ആ ബോധമുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്നുള്ളത്. ഇനി എത്രയാണ് വിത്ര നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം, വിത്ര നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം എത്രയാണ്? അത് ഹദീസുകളിൽ ഒരുപാട് രീതിയിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്താണ്, ഒരു റക്അത്ത്. പിന്നെ 3, 5, 7, 9 എന്നുള്ള നിലയ്ക്കെല്ലാം എണ്ണം വന്ന് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് 3, 5, 7, 9 വരെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ വിത്ര നമസ്കരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പകലിലെ നമസ്കാരങ്ങൾ ഇരട്ടയായിട്ടും രാത്രിയിലെ ഒറ്റയായിട്ടുമാണ്. പകലിൽ നമസ്കരിക്കുന്ന നമസ്കാരം, പകലിൽ ഒരാൾ നമസ്കരിക്കുന്ന പകലിൽ ഉത്തരാക്കാൻ പാടില്ല. വിത്രാക്കേണ്ടത് ഈ രാത്രി സമയത്തിലാണ്. ഇനി ഒരാൾ 3 റക്അത്തായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ ആ 3 റക്അത്ത് രണ്ട് രീതിയിൽ നമസ്കരിക്കാം. വിത്ര നമസ്കാരം 3 റക്അത്തായിട്ട് ഒരാൾ നിസ്കരിക്കുമ്പോൾ അത് രണ്ട് രീതിയിൽ നിസ്കരിക്കാം. ഒന്നാമത്തെ രീതി, ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചു, 2-ാമത്തെ റക്അത്തിൽ സലാം വീട്ടി, പിന്നീട് എഴുന്നേറ്റ് 1 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി, അങ്ങനെ നിസ്കരിക്കാം. 2-ാമത്തെ രീതി, 3 റക്അത്തും ഒരുമിച്ച് നിസ്കരിച്ചു, 2-ാമത്തെ റക്അത്തിൽ ഇരിക്കാൻ പാടില്ല, മഗ്രിബിനെ പോലെയാകാൻ പാടില്ല. 2-ാമത്തെ റക്അത്തിൽ തശ്ഹുദിന് ഇരിക്കരുത്, 1-ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റു, 2-ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റു, 3-ാമത്തെ റക്അത്തിൽ ഇരുന്നിട്ട് സലാം വീട്ടി. ഈ രണ്ട് രീതിയിലും 3 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് നിസ്കരിക്കാം. ഈ 3 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് സുന്നത്തായിട്ടുള്ള ഖുർആൻ പാരായണം ചെയ്യേണ്ടത് 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല, സബ്ഹിസ് റബ്ബിക അഅല, 2-ാമത്തേത് സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 3-ാമത്തേത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തുൽ ഇഖ്ലാസ്. ഈ 3 സൂറത്തുകളാണെന്ന് ഹദീസുകളിൽ വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ വിത്ര നമസ്കാരത്തിന്റെ രീതി ഓർച്ചു. ഇനി 5 റക്അത്ത് ഒരാൾക്ക് നിസ്കരിക്കാം. 5 നിസ്കരിക്കുമ്പോ 4 റക്അത്തിലും തശഹുദ് ഇരിക്കാതെ 5-ാമത്തെ റക്അത്തിൽ വേണം ഇരിക്കാം. 7 ആഴ്ച നിസ്കരിക്കുമ്പോൾ 7-ാമത്തെ റക്അത്തിലാണ് ഇരിക്കേണ്ടത്. 9 ആഴ്ച നിസ്കരിക്കുമ്പോൾ 9-ാമത്തെ റക്അത്തിലാണ് ഇരിക്കേണ്ടത്. അങ്ങനെ അവസാനത്തിൽ ഇരുന്നു കൊണ്ട് പിന്നെ അത് പിന്നെ നമസ്കരിക്കാം എന്നുള്ളത്. ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ പോലും ഒഴിവാക്കാത്ത 2 തത്വങ്ങളായിട്ടുള്ള നമസ്കാരങ്ങളിൽ പെട്ടതാണ് 1, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. ദുനിയാവിലും അതിലുള്ളതിനേക്കാൾ ഉത്തമമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ ഈ വിത്ര നമസ്കാരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഈ 2 നമസ്കാരങ്ങളുടെയും പ്രത്യേകത വന്നിട്ടുള്ളത്, ഈ 2 റക്അത്തിലും ഓതാൻ പറഞ്ഞിട്ടുള്ള സൂറത്തുകൾ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമാണ്. ഒരാൾ സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്തിൽ നമസ്കരിക്കുമ്പോൾ ഓതേണ്ട സൂറത്തുകൾ ഏതാണ്? 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 2-ാമത്തേത് ഖുൽ ഹുവല്ലാഹു അഹദ്. വിത്രിൽ അവസാനം ഏതാണ്? സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്. ഈ 2 സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ 2 ആശയത്തെ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ളത് ലാ ഇലാഹ എന്നുള്ള ആശയത്തെയും, ഖുൽ ഹുവല്ലാഹു അഹദ് ഇല്ലല്ലാ എന്നുള്ള ആശയത്തെയും സ്ഥാപിക്കുന്നതാണ്, തൗഹീദിന്റെ മഹത്വം അറിയിക്കുന്നതാണ്. ഇവിടെ നോക്കൂ, രാത്രി ഒരാൾ അവസാനം നമസ്കരിക്കുന്ന നമസ്കാരത്തിലും തൗഹീദാണ്, രാവിലെ ഒരാൾ ആദ്യം നമസ്കരിക്കുന്ന നമസ്കാരത്തിലും തൗഹീദാണ്. ഇതാണ് തൗഹീദിന്റെ പ്രാധാന്യം എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഇത് വെച്ചിട്ട് പറയാറുണ്ട്. ഇവിടെ നാം പറഞ്ഞു വന്ന വിഷയം, ഈ 3 റക്അത്തായി നിസ്കരിക്കാം, 9 റക്അത്തായി നിസ്കരിക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഒരാൾ വിത്ര നമസ്കരിച്ചു, ഒരാൾ രാത്രിയിൽ വിത്ര നമസ്കരിച്ചു, അയാൾ രാവിലെ എഴുന്നേറ്റ് സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റു, അപ്പൊ അയാൾക്ക് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നുള്ളത്. ഒരാൾ രാത്രി വിത്രാക്കി നമസ്കാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ വിത്രാനി ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ 2 വിത്ര ഉണ്ടാവാൻ പാടില്ല. വിത്ര നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം ഇല്ല എന്നുള്ള നിലയ്ക്ക് പറയുന്നതാണ്. എന്നാൽ ഉലമാക്കൾ ഇതിൽ ചർച്ചയുണ്ടെങ്കിലും നമുക്ക് ഒരു പ്രബലമായി കാണുന്ന ഒരു അഭിപ്രായം, ഒരാൾ രാത്രി വിത്ര നമസ്കരിച്ചു ഉറങ്ങി, രാവിലെ എഴുന്നേറ്റാൽ അയാൾ പിന്നെന്ത് ചെയ്താൽ മതി? അയാൾക്ക് വേണ്ടത്ര 2 റക്അത്തുകൾ നമസ്കരിക്കാം, പിന്നെന്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വിത്തറാക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒഴിവാക്കൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ വിത്തറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് പറയാനുള്ളത്. ഇനി വിത്തറിന്റെ പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ശീലമാക്കേണ്ട ഒരു പ്രാധാന്യം അറിയിക്കുന്ന സുന്നത്താണ്. ചില മദ്ഹബുകളിൽ ഇവിടെ നമുക്ക് മനസ്സിലാകും ഹനഫി മദ്ഹബിലെല്ലാം നിർബന്ധമാണെന്ന് കാണാൻ സാധിക്കും. അതായത് സുന്നത്താണ്, പക്ഷേ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സുന്നത്താണ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ശീലമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വിത്ര നമസ്കാരത്തിന് ശേഷം സലാം വീട്ടിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ദുആ അല്ലെങ്കിൽ ദിക്റാണ് സുബ്ഹാന അൽ മലിക്കുൽ ഖുദ്ദൂസ്. മൂന്ന് തവണ ഇങ്ങനെ പറയാറുണ്ട്, സുബ്ഹാന അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് മൂന്ന് തവണ പറയണം. ഇതാണ് വിത്ര നമസ്കാരവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഒന്നാമത്തെ തത്വവുമായിട്ടുള്ള നമസ്കാരം സ്വലാത്തുൽ വിത്ര. രണ്ടാമത്തെ തത്വവുമായിട്ടുള്ള നമസ്കാരം സ്വലാത്തുൽ ഇസ്തിസ്ഖ. ഇത് നമുക്ക് അധിക പേർക്കും പിന്നെ നമസ്കരിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഇല്ലാത്ത നമസ്കാരം. ഇസ്തിസ്ഖ എന്ന് പറഞ്ഞാൽ മഴയെ തേടിക്കൊണ്ട്, വെള്ളത്തെ തേടിക്കൊണ്ടുള്ള നമസ്കാരം. മഴ ഇല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, വരൾച്ച വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള, പിന്നീട് ഖുലഫാഉ റാഷിദീങ്ങൾ എല്ലാം ചെയ്തിട്ടുള്ള ഒരു നമസ്കാരമാണ്. നമ്മുടെ നാടുകളിൽ നടക്കാറുണ്ട്, നമ്മൾ നടന്നിട്ടുണ്ട്, അള്ളാഹു അല്ല എത്ര ആൾക്കാർ നമസ്കരിച്ചിട്ടുണ്ട് അറിയില്ല. അപ്പോൾ അങ്ങനെയൊരു നമസ്കാരം ഉണ്ട് എന്നുള്ളത് തത്വവുമായിട്ടുള്ള നമസ്കാരമാണ്. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്ന രീതി സഹീൽ ബുഖാരിയിൽ ഒരു ഹദീസ് നമുക്ക് കാണാം. ഖറജ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തസ്ഖി فتوجه الى القبلة يدعو وحول رداءه ثم صلى ركعتين جهر فيهما بالقراءة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി ചെല്ലുകയും പുറത്തേക്ക് പോവുകയും അങ്ങനെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും നമസ്കരിക്കുകയും ആ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ഉറക്കെ പാരായണം ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഹദീസുകൾ സഹീൽ ബുഖാരിയിൽ നമുക്ക് വന്നതായി കാണാം. ഇനി ഈ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിൽ ബാങ്കോ ഇഖാമത്തോ ഇല്ല, പക്ഷെ അസ്സലാത്തുൽ ജാമിഉ നമസ്കാരത്തിന് ഒരുങ്ങുക എന്നുള്ള നിലയ്ക്ക് ഒരു വിളി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി നമസ്കാരത്തിന്റെ ഒരു ചുരുക്ക രൂപം ഇബ്നു ഖുദാമ റഹ്മഹുല്ലാ അദ്ദേഹത്തിന് അൽ മുഗ്നിയിൽ പറയുകയാണ്, യുസല്ലി അൽ ഇമാമു ബിന്നാസി റകഅതൈനി യജ്ഹറു ഫീഹിമ ബിൽ ഖിറാഅ. രണ്ട് റക്കാത്ത് ഇമാം ജനങ്ങളെ വെച്ചിട്ട് രണ്ട് റക്കാത്ത് നമസ്കരിക്കും. ആ രണ്ട് റക്കാത്തിലും ഖുർആൻ പാരായണം ഉറക്കെയാണ്. സുമ്മ യഖ്തുബു ബഅദ സ്സലാ, അങ്ങനെ നമസ്കാരത്തിന് ശേഷം ഖുതുബ നടത്തും. സുമ്മ യുഹവ്വിലുൽ മുസല്ലൂന അർദിയതഹും ബിയജ്അലു മാ അലാ ഇമാനിഹിം അലാ ശിമാഇലിഹിം വയജ്അലു മാ അലാ ശമാഇലിഹിം അലാ ഇമാനിഹിം. അവരുടെ വസ്ത്രം രിദാ, അവരുടെ മേലെ ഇട്ടിട്ടുള്ള ഒരു തുണി ഉണ്ടെങ്കിൽ അത് വലത്തോട്ടും ഇടത്തോട്ടും ഇടുക എന്നുള്ളത്, വീഴാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതി എന്ന് മാത്രം. വയസ്തഖ്ബിലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടുക. വയദുല്ലാഹ തആല റാഫിഇ ഐദീഹിം ഫീ ദുല്ലി വൻകിസാരില്ലാഹി തആല, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കക്ഷത്തിന്റെ വെളുപ്പ് കാണുവോളം കൈകൾ ഉയർത്തുമായിരുന്നു മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരത്തിൽ. ഇതാണ് നമസ്കാരത്തിന്റെ ചുരുക്കത്തിലുള്ള രൂപം, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന്റെ. നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ നമസ്കാരം സലാത്തുൽ ലൈൽ, ഖിയാമുൽ ലൈൽ എന്നറിയപ്പെടുന്ന നമസ്കാരം. വളരെയധികം മഹത്തരമായിട്ടുള്ള ഒരു നിസ്കാരമാണ് ഖിയാമുൽ ലൈൽ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് നമുക്കുള്ള ബന്ധം വ്യക്തമാക്കുന്ന സലഫുകളെ പറ്റി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ രാത്രിയാകുന്നത് അവർ സന്തോഷിച്ചിരുന്നു. അതായത് ഇന്നത്തെ ആളുകൾ രാത്രിയിൽ പിന്നെ എന്തെങ്കിലും സന്തോഷിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് കാത്തിരിക്കുന്നത് പോലെ രാത്രിയാവൻ സന്തോഷിക്കുമായിരുന്നു. കാരണം അള്ളാഹുവിന് മുമ്പിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കാൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, അള്ളാഹുവിനോട് അടുക്കാൻ. സലഫുകളിൽ നമുക്കാണെങ്കിൽ റബീഅ അൽ അദവിയ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ധാരാളമായി രാത്രി നമസ്കരിക്കുമായിരുന്നു. ധാരാളമായിട്ട് ആ സ്ത്രീ പിന്നെ രാത്രി നമസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. ആ സ്ത്രീ പറയുമായിരുന്നു, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് എന്റെ രാവും പകലും ദൈർഘിച്ചു പോയി. ഒരു ദിവസം രാത്രി നമസ്കരിക്കുന്ന സമയത്ത് റബീഅ അൽ അദവിയ ഒന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ അവർ സ്വയം പറഞ്ഞു, ഉറങ്ങാൻ നിനക്ക് ഖബറിൽ ഒരുപാട് സമയമുണ്ട്, ഉറങ്ങാൻ ഖബറിൽ ഒരുപാട് സമയമുണ്ട് എന്ന് പറഞ്ഞ് അവർ രാത്രി നമസ്കരിക്കുമായിരുന്നു. സലഫുകളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും, അവർ രാത്രി അത്രയധികം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം അതിന്റെ ഫളൽ അത്രത്തോളമാണ്. മജൂരി റഹ്മഹുവയുടെ ഒരു കിതാബ് തന്നെയുണ്ട് ഫളൽ തഹജ്ജുദ് വൽ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ട്, ഇതിന്റെ ഫളൽ മാത്രം പറഞ്ഞുകൊണ്ട്. ഇനി ഇതിന്റെ ഫളൽ മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് ഹദീസുകൾ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഗുർഫതൻ യുറാ ദാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ദാഹിരിഹാ. സ്വർഗത്തിൽ ചില മുറികളുണ്ട്, ചില വീടുകളുണ്ട്. അതിന്റെ അകവും പുറവും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന അത്ര അത്ര ഭംഗിയുള്ളതായിരിക്കും. അഅദ്ദഹല്ലാഹു ലിമൻ അത്അമ തഅം, അല്ലാഹു തആല അത് ഒരുക്കിയിട്ടുള്ളത് ഭക്ഷണം നൽകുന്നവർക്ക്. വഅലാനൽ കലാം, സംസാരം മൃദുലമാക്കുന്നവർക്ക്. വതാബ അസ്സിയാം, നോമ്പ് നോൽക്കുന്നവർക്ക്. വസല്ലവൻ നാസിയാം, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമസ്കരിക്കുന്നവർക്ക്. ഇവർക്കെല്ലാം വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ഫളുൽ സ്സലാത്തി ബഅദ സ്സലാത്തിൽ മക്തൂബ, അഫളുൽ സ്സലാത്തി ബഅദ സ്സലാത്തിൽ മക്തൂബ അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും അഫ്വലായിട്ടുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പകുതിയിലുള്ള നമസ്കാരമാണ്. വഫ്ളുൽ സിയാം ബഅദ ശഹ്രി റമദാൻ സിയാമു ശഹ്രില്ലാഹിൽ മുഹറം, ഏറ്റവും റമദാനിന് ശേഷം ഏറ്റവും ഉത്തമമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ് എന്നുള്ളത്. ഇവിടെ ഖിയാമുൽ ലൈലിന്റെ പ്രാധാന്യം നാം ഗൗരവത്തിൽ മനസ്സിലാക്കണം, ഗൗരവത്തിൽ ആ സമയം മനസ്സിലാക്കണം. അത് അത്രയധികം ശ്രേഷ്ഠതയുള്ള, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും രാത്രിയിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തും. എല്ലാവരും ഉറങ്ങുമ്പോൾ അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നമസ്കരിക്കും, അല്ലാഹുവിനോട് ദുആ ചെയ്യും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലുല്ലാഹു ഇലസ് സമാഇ ദുനിയ കുല്ല ലൈലത്തിൻ ഹീന യംദി സുലുസുൽ ലൈലിൽ അവ്വൽ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ രാത്രികളിലും രാത്രിയുടെ ഒന്നാമത്തെ മൂന്നിലൊന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഫയഖൂൽ, എന്നിട്ട് പറയും, അനൽ മലിക് അനൽ മലിക്, ഞാനാണ് രാജാവ് ഞാനാണ് രാജാവ്. മൻദല്ലദീ യദ്ഊനി ഫസ്തജീബ ലഹു, ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്, ഞാൻ അവന് ഉത്തരം ചെയ്യുന്നതാണ്. മൻദല്ലദീ യസ്അലുനി ഫഅതിയ, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ഞാൻ അവന് നൽകുന്നതാണ്. മൻദല്ലദീ യസ്തഗ്ഫിറുനി ഫഗ്ഫിറു ലഹു, ആരാണോ എന്നോട് ഇസ്തിഗ്ഫാർ പാപമോചനം തേടാനുള്ളത്, ഞാൻ അവന് പുറത്തു കൊടുക്കുന്നതാണ്. നമ്മൾ ആലോചിച്ചു നോക്ക്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് നമ്മളെ കാണാൻ വേണ്ടി വരുന്നു എന്നറിഞ്ഞാൽ എത്ര നല്ല രീതിയിലാണ് നാം ഒരുങ്ങി നിൽക്കുക, എത്ര ആവേശത്തിലാണ് നമ്മൾ കാത്തിരിക്കുക. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വതആല നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഏറ്റവും അടുക്കുന്ന അവസ്ഥയിൽ വന്നിട്ട് അല്ലാഹു തആല വിളിക്കുകയാണ്, എന്നോട് ചോദിച്ചോ ഞാൻ തരാം, എന്നോട് പുറുക്കൽ നിന്നെടുക്കോ ഞാൻ പുറത്തു തരാം, എന്താണ് നിന്റെ ആവശ്യം ചോദിക്ക്, എന്നോട് ദുആ ചെയ്യ് ഞാൻ നൽകാം, ഉത്തരം ചെയ്യാം എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരിക്കലും തന്നെ ആ സമയത്ത് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല. നമുക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിൽ എന്തോ ഒരു കുറവ് അല്ലെങ്കിൽ എന്തോ ഒരു കപടത നമുക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ നമ്മൾ ഖിയാമുൽ ലൈലിന്റെ ഫളാണ് പറഞ്ഞത്. ഇനി ഖിയാമുൽ ലൈലിന്റെ റക്അത്തുകളുടെ എണ്ണം, എത്ര റക്അത്താണ് രാത്രി നമസ്കാരം നിർവഹിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖിയാമുൽ ലൈലിന്റെ റക്അത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് രാത്രി നമസ്കാരം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൽ ലൈലി മസ്നാ മസ്നാ, രാത്രി നമസ്കാരം ഈ രണ്ട് റക്അത്തുകൾ വെച്ചിട്ടാണ്. ഫൈദാ ഖശിയ അഹദുകും അസ്ബഹ സല്ല റക്അത്തൻ വാഹിദ തൂതിറു ലഹു മാ ഖദ് സല്ല, ആരെങ്കിലും സുബിഹിയാവുമെന്ന് ഭയപ്പെട്ട അല്ലെങ്കിൽ സുബിഹിയാകുന്ന സമയം എത്തിയാൽ അതിനുമ്പ് എന്ത് ചെയ്യുക, അവൻ ഒരു റക്അത്ത് നമസ്കരിച്ചിട്ട് അത് വിത്തറാക്കിക്കൊള്ളുക, ഒരു റക്അത്ത് നമസ്കരിച്ചിട്ട് അത് വിത്തറാക്കിക്കൊള്ളുക എന്നതാണ് പിന്നെ ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. ഇതിനിടയിൽ ചില ചർച്ചകളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ 11 റക്അത്ത് എന്നുള്ള വെച്ചിട്ടുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും, അതിലേക്ക് നാം കടക്കുന്നില്ല. എന്നിരുന്നാലും രാത്രി നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണത്തിൽ ഈ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ രണ്ട് റക്അത്ത് വെച്ചിട്ട് എത്രയാണോ ഒരാൾക്ക് സാധിക്കുക അത്രത്തോളം നമസ്കരിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തരുടെ പിന്നെ കഴിവിനനുസരിച്ച് അത് ചെയ്യുന്ന ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്, അത് ഞാനൊന്ന് തിരിച്ചാണ്. അതായത് വിത്ര നമസ്കാരത്തിൽ എപ്പോഴും ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞപ്പോ തെറ്റിയിട്ടുണ്ട് എന്നുള്ളത്. വിത്ര നമസ്കാരത്തിന്റെ വിഷയം പറഞ്ഞിടത്ത് 5 റക്അത്തും 7 റക്അത്തും 9 റക്അത്തും വിത്ര നമസ്കരിക്കുമ്പോ ഞാൻ പറഞ്ഞത് 5-ാമത്തെ റക്അത്തിൽ മാത്രമാണ് സലാം വീട്ടേണ്ടത് എന്നാണ്. പക്ഷെ എന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ാമത്തെ റക്അത്തിൽ സലാം വീട്ടിയിട്ട് പിന്നെ എഴുന്നേറ്റ് 1 റക്അത്ത് കൂടി നിർവഹിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, 5-ാമത്തെ റക്അത്ത് വീട്ടുന്നത്. അതുപോലെ തന്നെയാണ് 7-ാമത്തേതും 9-ാമത്തേതും എല്ലാം വരുന്നത്. 6-ാമത്തെ റക്അത്ത് സലാം വീട്ടി പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ അതുപോലെ 7-ാമത്തെ റക്അത്തിൽ വെച്ച് ഒരു നിസ്കരിക്കുക. ഇപ്പോ ഈ രാത്രി നമസ്കാരത്തിന്റെ റക്അത്തിന് എണ്ണം വന്നപ്പോഴാണ് തെറ്റിയ മനസ്സിലാക്കുന്നത്, തിരുത്തി മനസ്സിലാക്കുക. ഇനി അടുത്തത് പിന്നെ രണ്ടരക്കെ കയറ്റി വെച്ച് നമസ്കാരം പറഞ്ഞു. ഇനി രാത്രി നമസ്കരിക്കുന്ന തുടർച്ചയായിട്ട് നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് സ്ഥിരമായി രാത്രി നമസ്കരിക്കുന്ന ആളാണെങ്കിൽ, അയാൾക്ക് രാത്രി നമസ്കാരം എന്തെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ടാൽ അത് പകലിൽ ഖളാ വിട്ടാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നിടത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമില അമലൻ അസ്ബത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കർമ്മം നിർവഹിക്കുകയാണെങ്കിൽ അതിനെ സ്ഥിരമായി ചെയ്യും. ഒരു അമല ചെയ്ത അത് സ്ഥിരത ഉണ്ടാകും. വക്കാന ഇദാ നാമ മിനൽ ലൈലി ഔ മരിള, എന്തെങ്കിലും രാത്രി ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ രോഗം ബാധിച്ചു, സ്വല്ല മിനൽ നഹാരി സനതൈ അശറ റകഅത്തൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകലിൽ 12 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു. രാത്രിയിൽ സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുള്ള എണ്ണം എത്രയാണ്? 11. റസൂലുള്ളാഹിന്റെ സുന്നത്ത് രാത്രി നമസ്കാരത്തിൽ 11. ആ 11 എങ്ങാനും ഉറങ്ങിപ്പോയിട്ടോ മറ്റോ രോഗം വന്നിട്ടോ നഷ്ടപ്പെട്ടാൽ റസൂലുള്ള പകലിൽ അത് 12 റക്അത്തായിട്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പൊ രാത്രി നമസ്കാരം ഇപ്പൊ നഷ്ടപ്പെട്ട സ്ഥിരമായി ചെയ്യുന്ന ആൾക്ക് നഷ്ടപ്പെട്ടാൽ പകലിൽ നിസ്കരിക്കാം. അതുപോലെ രാത്രി നമസ്കാരത്തിൽ നാം പറയുന്ന ഒരു കാര്യമാണ് ഖിയാമു റമളാൻ, റമളാൻ മാസത്തിൽ നിർവഹിക്കുന്ന തറാവീഹ് എന്നുള്ളത്. ഈ രാത്രി നമസ്കാരം തന്നെയാണ്, പക്ഷേ ജമാഅത്തായിട്ട് ഞാൻ നിർവഹിക്കുന്നു എന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം, മൻ ഖാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരാണ് റമളാൻ മാസത്തിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നമസ്കരിക്കുന്നത്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നമസ്കാരങ്ങളിൽ ഉത്തി നമസ്കാരം നമ്മൾ പറഞ്ഞു, സ്വലാത്തുൽ ഇസ്തിഖ നമ്മൾ പറഞ്ഞു, സ്വലാത്തു ഖിയാമില്ലൈൽ എന്ന് പറഞ്ഞു. അടുത്തത് സ്വലാത്തു ദുഹ, ദുഹ നമസ്കാരം. ദുഹ എന്ന് പറഞ്ഞാൽ പൂർവാഹനം എന്നാണ് അർത്ഥം. അതിന്റെ സമയം വരുന്നത് മിൻ ബഅദി ശുറൂഖി ശംസി ബിറുബ്ഇ സാഅത്തിൻ ഇലാ മാ ഖബ്ല ആദാനി ദുഹ്രി ബിറുബ്ഇ സാഅത്തിൻ. സൂര്യൻ ഉദിച്ചത് കഴിഞ്ഞ് ഒരു മണിക്കൂറിന്റെ 1/4, അതായത് 15 മിനിറ്റ്. സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് കഴിഞ്ഞ്, നമ്മുടെ ഇതിൽ എന്താ ഉദയം തൊലുഅ എന്നുള്ള സമയം കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ദുഹർ ബാങ്കിന്റെ സമയത്തിന്റെ മുൻപ് 15 മിനിറ്റ് മുമ്പ് വരെ, ഇതാണ് എന്തിന്റെ സമയം? ദുഹയുടെ സമയം എന്നുള്ളത്. ഇതൊക്കെ ഒന്നുകൂടി ശ്രേഷ്ഠമായിട്ടുള്ള സമയം ഇതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സൂര്യൻ ഉദിച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ, ഒരു ചൂട് വരുമല്ലോ ഒന്ന്, പിന്നെ ഇലാ ഇഷ്ടദൽ ഹർവ്, സൂര്യന്റെ പ്രകാശം കൊണ്ട് ചൂടൊന്ന് ആവുന്ന സമയമാണ് ഒന്നുകൂടി ഒരു മുസ്തഹബായിട്ടുള്ള സമയം എന്നുള്ളത് എന്ന് പറയുന്നത്. അതാണ് ദുഹ എന്നുള്ള നമസ്കാരത്തിന്റെ സമയം. ഇനി ദുഹ നമസ്കാരത്തിന്റെ മഹത്വങ്ങളിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി സലാത്തിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഖലീൽ എന്റെ കൂട്ടുകാരൻ 3 കാര്യങ്ങളെ കൊണ്ട് എന്നെ ഉപദേശിച്ചു. ബിസിയാമി സലാഹത്തി അയ്യാമി മിൻ കുല്ലി ശഹരി, എല്ലാ മാസത്തിലും 3 നോമ്പ് നോൽക്കുക എന്നുള്ളത്. എല്ലാ മാസത്തിലും 3 നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു മാസം പോലുമില്ല ഒരു നോമ്പെങ്കിലും എടുക്കാതെ. അത് നമ്മൾ ചില ആളുകൾ റമദാനിൽ മാത്രം നോമ്പുണ്ടാവുള്ളൂ, റമദാനിൽ മാത്രം, അങ്ങനെയല്ല. റസൂലുള്ളാഹ് ഒരു മാസം പോലും വിട്ടിട്ടില്ല ഒരു നോമ്പെങ്കിലും എടുക്കാതെ. ആ 3 എണ്ണം, അത് അയ്യാബിൽ 13, 14, 15 അല്ലെങ്കിൽ മാസത്തിൽ ഏതെങ്കിലും 3 ദിവസം നോമ്പ് നോൽക്കുക. വറക്കഅത്തൈ ദുഹ, ദുഹ സമയത്തുള്ള 2 റക്അത്ത് നമസ്കാരം. ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറാക്കാൻ വേണ്ടിയിട്ടും. ഈ ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറാക്കാൻ 2 സഹാബികളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് അബുദർദ റളിയല്ലാഹു അൻഹു. ഈ രണ്ടുപേരോടും പറയാനുള്ള കാരണം എന്താണ്? ഈ രണ്ടുപേരും ഹദീസ് പഠിക്കുന്നതിൽ മുഴുകിയ ആളുകളായിരുന്നു. ഹദീസ് പഠിക്കാൻ വേണ്ടി കച്ചവടവും മറ്റുള്ളതെല്ലാം ഒഴിവാക്കി അതിൽ മാത്രം മുഴുകി മസ്ജിദിൽ താമസിച്ചിരുന്ന ആളുകളാണ് ഈ രണ്ടാളുകൾ. അതുകൊണ്ട് തന്നെ ഇവർ ഉറങ്ങാൻ പഠനവും കാര്യങ്ങളുമായിട്ട് ഒരുപാട് വൈകുമായിരുന്നു. അപ്പൊ അവർ രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാവും എന്നുകൊണ്ടാണ് ഈ രണ്ട് സഹാബാക്കളോട് എന്ത് പറഞ്ഞത്? നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് വിത്തു നിസ്കരിക്കണമെന്ന് പറഞ്ഞു. വിത്തറിന്റെ ഉത്തമമായ സമയം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ആ സമയം തന്നെയാണ്. ഈ രണ്ട് സഹാബാക്കളോട് ഇങ്ങനെ പറയാനുള്ള കാരണം ഇതാണ്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബഹു അലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖ, ശരീരത്തിന്റെ എല്ലാ എല്ലുകളും പറഞ്ഞാൽ എല്ലാ പിന്നെ ജോയിന്റുകളും, അതിനെല്ലാം ഒരു സദഖ നൽകണം എന്നുള്ള അവസ്ഥയിലാണ് ഓരോ ആളും എഴുന്നേൽക്കുന്നത് രാവിലെയിലാവുന്നത്. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, എല്ലാ തസ്ബീഹും സുബ്ഹാനല്ലാഹിയും സദഖയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ, എല്ലാ ഹംദും അൽഹംദുലില്ലാഹിയും സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, എല്ലാ തഹ്ലീലും ലാ ഇലാഹ ഇല്ലല്ലാഹിയും സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ, എല്ലാ അല്ലാഹു അക്ബറും സദഖയാണ്. വഅംറു ബിൽ മഅറൂഫി സദഖ, നന്മ കൽപ്പിക്കൽ സദഖയാണ്. വനഹ്യു അനിൽ മുൻകരി സദഖ, തിന്മ നിരോധിക്കൽ സദഖയാണ്. വയുജ്ദിഉ മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിൻ ദുഹാ, ആ സദഖ അതുപോലെ തന്നെ അതിന് പകരമാകുന്നതാണ് ദുഹാ സമയത്ത് നമസ്കരിക്കുന്ന രണ്ട് റകഅത്ത് നമസ്കാരങ്ങൾ, രണ്ട് റകഅത്ത് നമസ്കാരങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. ഫിൽ ഇൻസാനി സലാസു മിയത്തു മുസ്തൂന മഫ്സിലൻ ഫഅലൈഹി അൻ യതസദഖ അൻ കുല്ലി മഫ്സിലിൻ ബി സദഖ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 എല്ലുകൾ, സന്ധികളുണ്ട്. ആ ഓരോന്നിനും സദഖ നിർവഹിക്കണം. അപ്പൊ അതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് ദുഹാ സമയത്ത് നമസ്കരിക്കുന്ന രണ്ടരക്കാത്ത് നമസ്കാരം അതിന് പകരമാകുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ശ്രേഷ്ഠകളുണ്ട് ദുഹാ നമസ്കാരവുമായി ബന്ധപ്പെട്ട്. തൗവാബീൻ, സലാത്ത് തൗവാബീൻ എന്നറിയപ്പെടും. അതായത് തൗബ ചെയ്ത് മടങ്ങുന്ന, അള്ളാഹുവിനെ ധാരാളമായി പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകൾ നമസ്കരിക്കുന്ന നമസ്കാരമാണെന്നും അതുപോലെ മറ്റു ഒരുപാട് ഫവലുകൾ ഈ ദുഹാ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. അപ്പൊ ദുഹാ നമസ്കാരത്തിന്റെ ഫവലുകളാണ് നാം പറഞ്ഞത്. ഇനിയും ഒരുപാട് ഹദീസുകൾ അതിന്റെ ശ്രേഷ്ഠത വന്നിട്ടുണ്ട്. ഇനി എത്ര റക്കായത്താണ് എണ്ണം എന്നുള്ളതാണ്. ഏറ്റവും കുറവ് രണ്ട് റക്കായത്താണ് ദുഹാ നമസ്കാരത്തിന്റെ എണ്ണം. 8 റക്കായത്ത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതായിട്ട് ഹദീസുകൾ കാണാം. മക്കം ഫത്തിഹ ദിവസം ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ വീട്ടിൽ വെച്ചിട്ട് 8 റക്കായത്ത് നമസ്കരിച്ചു എന്നെല്ലാം കാണാം. രണ്ട് റക്കായത്ത് ഏറ്റവും കുറഞ്ഞത്, 8 റക്കായത്ത് വരെ നമുക്ക് ദുഹ നമസ്കരിക്കാവുന്നതാണ്. പിന്നെ ഏതൊരു കർമ്മം തുടങ്ങുമ്പോഴും നമ്മളതിന്റെ കുറച്ച് വെച്ച് തുടങ്ങുന്നതാണ് എന്ത്, നമുക്ക് ശീലമാവാൻ ഉപകരിക്കുക. ഒരാൾ ആവേശം കൊണ്ട് ഒരു ദിവസം ദുഹ 8 റക്കായത്ത്, അല്ലെങ്കിൽ രാത്രി നമസ്കാരം 11 റക്കായത്ത്, പക്ഷെ എന്താവും, ചിലപ്പോൾ ആവേശം കുറയുമ്പോൾ അത് തുടർച്ചയായി കൊണ്ടുവരാൻ സാധിച്ചോളന്നില്ല. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ഒരു കർമ്മം തുടങ്ങുമ്പോൾ ഏറ്റവും ഉത്തമം ചെറു കുറഞ്ഞതിൽ നിന്ന് സ്ഥിരത നേടിയെടുക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ എണ്ണം വർദ്ധിപ്പിച്ചാൽ അത് നമുക്ക് സ്ഥിരത ലഭിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ ദുഹയുടെ റക്കായത്തിന്റെ എണ്ണം അതാണ്. അപ്പോൾ ദുഹ ഒരുപാട് പ്രാധാന്യമുള്ള മഹത്തരമായ തത്വവു ആയിട്ടുള്ള നമസ്കാരമാണ്. നമുക്ക് ശീലമാക്കാൻ എളുപ്പവുമാണ്. അതുകൊണ്ട് നാം അത് ശീലമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്തൊരു നമസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ ഖൈറിനെ തേടുക, അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത് തരാൻ തേടുക. പിന്നെ ഖൈറിനെ തേടുക എന്നല്ല, തെരഞ്ഞെടുത്തു തരാൻ വേണ്ടിയിട്ടുള്ള പിന്നെ നമസ്കാരം, ദുആ എന്നുള്ളത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇതിൽ ദുആ സഹാബാക്കൾ ഖുർആൻ ഹിഫ്ളാക്കുന്നത് പോലെ ഈ ദുആ ഹിഫ്ളാക്കുമായിരുന്നു. ചെറുതും വലുതുമായ ഏത് കാര്യങ്ങളിലും രണ്ടഭിപ്രായം വന്നാൽ, ഏത് ചെയ്യണമെന്ന് സംശയമുണ്ടാകുന്ന ഒരവസ്ഥ വന്നാൽ ഈ ദുആ ചെയ്ത് രണ്ടരക്കാലത്ത് നമസ്കരിച്ച് ഈ ദുആ ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിക്കും. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായിട്ടും അവനെ നയിക്കുന്നത് അവന് ഖൈറായിട്ടുള്ള കാര്യത്തിലേക്കായിരിക്കും. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ രണ്ടഭിപ്രായം വന്നു, എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഷിർക്കിന്റെ ഇനങ്ങളായ ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക്, അതുപോലെ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് പോവും. അവർക്ക് നല്ലത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ ഏതൊരു വിഷയത്തിനും നല്ല വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് വ്യഭിചാരം ഒഴിവാക്കാൻ പറഞ്ഞു, വിവാഹം കഴിക്കാൻ പറഞ്ഞു, പലിശ ഒഴിവാക്കാൻ പറഞ്ഞു, കച്ചവടം ചെയ്യാൻ പറഞ്ഞു, അതുപോലെ ഈ ജ്യോത്സ്യന്മാരുടെയും അതുപോലെയുള്ളത് ഒഴിവാക്കാൻ പറഞ്ഞു. അതിന് പകരം അള്ളാഹുവിനോട് ചോദിക്കുക ഉത്തമമായിട്ടുള്ളത് ഏതാണെന്ന്. അത് ചെയ്യേണ്ട രീതി, ഒരാൾ നല്ല രീതിയിൽ വുളു എടുക്കുക, എന്നിട്ട് രണ്ടര കാഴ്ച നമസ്കാരം സുന്നത്തായി നമസ്കരിക്കുക, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഈ ദുആ വെച്ച് ദുആ ചെയ്യുക. ദുആ അല്ലാഹുമ്മ ഇന്നീ അസ്തഖീറുക ബിഇൽമിക, അള്ളാഹുവെ നിന്റെ അറിവ് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എനിക്ക് തെരഞ്ഞെടുത്ത് തരാൻ ചോദിക്കുകയാണ്. വസ്തഖ്ദിറുക ബി ഖുദ്റതിക, നിന്റെ കഴിവ് കൊണ്ട് നിന്റെ കഴിവിനെ ചോദിക്കുകയാണ്. വസ്തഅലുക മിൻ ഫളിക അസീം, നിന്റെ മഹത്തരമായ ഔദാര്യത്തിൽ നിന്നോട് ചോദിക്കുകയാണ്. ഫ ഇന്നക തഖ്ദിർ വലാ അഖ്ദിർ, നീ കഴിവുള്ളവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്. നിനക്ക് അറിയാം, നിനക്ക് എളിമുണ്ട്, എനിക്കറിയില്ല. എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ് നീ. അല്ലാഹുമ്മ ഇൻ കുൻതു തഅലമ അന്ന ഹാദൽ അംർ, ഈ കാര്യം, ഏത് കാര്യമാണോ ഇത് പറഞ്ഞതിന് ശേഷം കാര്യം എന്താണെന്ന് പറയണം. ഏത് കാര്യമാണോ ഇതെനിക്ക് ഈ കാര്യം, ഖൈറുൻ ലീ ഫീ ദീനീ വ മആശി വ അഖബതി അംരി, ഇതെന്റെ ദീനിനും എന്റെ ജീവിതത്തിനും ഇതിന്റെ പര്യവസാനത്തിനും ഖൈറാണെങ്കിൽ. ഔഖാല വേറെ റിവായത്തിൽ, ഫീ ആജിലി അംരി വാജിലി, ദുനിയാവിലും പരലോകത്തിലും ഖൈറാണെങ്കിൽ, ഫഖ്ദുർഹു ലീ, അല്ലാഹ് നീ എനിക്കത് വിധിക്കണം. വൈൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ശർറുൻ ലീ ഫീ ദീനീ വ മആശി വ അഖബതി അംരി, ഇത് പറഞ്ഞപോലെ ദുനിയാവിലും അതുപോലെ പരലോകത്തിനും എല്ലാം ഇതെനിക്ക് ദോഷമാണെങ്കിൽ, എന്ന് ഫസ്രിഫ്ഹു അന്നി വസ്രിഫ്നി അൻഹു, എന്നെ അതിൽ നിന്നും അതിനെ എന്നിൽ നിന്നും നീ അകറ്റണമേ. വഖ്ദുർ ലീ ഖൈറു ഹൈസുകാന വഖ്ദുർ ലീ ഖൈറു ഹൈസുകാന തുമ്മ റബ്ബിനി ബി, എനിക്ക് എവിടെയാണോ ഖൈറ് അതെനിക്ക് വിധിക്കുകയും അതെനിക്ക് തൃപ്തിപ്പെട്ടതാക്കുകയും ചെയ്യണമേ. ഈ ദുആ അറിയാത്തവർ പഠിച്ചാൽ വലിയ ഉപകാരമുള്ള കാര്യമാണ്. ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും ചെറുതും വലുതാട്ടെ, സഹാബാക്കൾ ചെറുതോ വലുതോ ആവട്ടെ, രണ്ട് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട അവസ്ഥ വന്നാൽ അവർ രണ്ടാഴ്ച നമസ്കരിച്ച് ഈ ദുആ നിർവഹിക്കും. ഇതിനുശേഷം തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഭാവിയിലേക്ക് ദീനിനും ദുനിയാവിനും ഏതാണോ ഉത്തമം അതിലേക്ക് അവനെ എത്തിക്കുന്നതാണ്. ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം നമുക്ക് പലപ്പോഴും പല ആവശ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു എന്ത് തെരഞ്ഞെടുക്കണമെങ്കിലും ഇത് നമ്മൾ പഠിച്ചാൽ നമുക്ക് എപ്പോഴും ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് ഖുർആൻ പഠിക്കുന്നത് പോലെ സഹാബാക്കൾ പഠിക്കാറുണ്ടായിരുന്നു. അപ്പൊ സ്വലാത്തുൽ ഇസ്തിഖാറ ഖൈറായതിന് അല്ലെങ്കിൽ ഉത്തമ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുത്ത് തരാൻ ചോദിച്ചുകൊണ്ടുള്ള നമസ്കാരം. അടുത്ത നമസ്കാരമാണ് സ്വലാത്തുൽ ഖുസൂഫി വൽ ഖുസൂഫ്. ഖുസൂഫ് എന്നും ഖുസൂഫ് എന്നും എന്താണ് പറഞ്ഞാൽ, ഹുവ ദഹാബു ദൗഇ ശംസി വൽ ഖമരി ഔ ബഅദിഹി വ തഗയ്യുറുഹു ഇല സവാദ്, സൂര്യന്റെയോ ചന്ദ്രന്റെയോ പിന്നെ പ്രകാശം പകുതിയായിട്ടോ പൂർണ്ണമായിട്ടോ ഒഴിവാകുകയും കറുപ്പാവുകയും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം. ഖുസൂഫ് എന്നുള്ളത് രണ്ടും ഒരേ അർത്ഥമാണെങ്കിലും ഖുസൂഫ് എന്ന് സൂര്യഗ്രഹണത്തിനും ഖുസൂഫ് എന്ന് ചന്ദ്രഗ്രഹണത്തിനുമാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, സാധാരണ നാട്ടിൽ പറയാറുള്ളത്. ഇത് നമ്മൾക്ക് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവാം. ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് രണ്ടു മൂന്ന് തവണ നമ്മുടെ നാടുകളിൽ തന്നെ ഇത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഈ ഗ്രഹണം എന്നുള്ളത്, ഗ്രഹണ നമസ്കാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ല, സൂര്യനും ചന്ദ്രനും അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാളുടെ മരണം കൊണ്ടോ ഒരാളുടെ ജനനം കൊണ്ടോ അതിന് ഗ്രഹണം ബാധിക്കുകയില്ല. ഫഇദാ റഅയ്തുമൂഹുമാ ഫദുല്ലാഹ വസല്ലു ഹത്താ യൻജലിയ, അത് നിങ്ങൾ കണ്ടാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ആ ഗ്രഹണം മാറുന്നത് വരെ നിങ്ങൾ നമസ്കരിക്കുക. ഇത് പറയാനുള്ള കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാരിയത്തുൽ ഖിബ്തിയിൽ ജനിച്ച ഇബ്രാഹിം എന്നുള്ള മകൻ മരിക്കുകയുണ്ടായി. അത് മരിച്ചപ്പോൾ ആളുകൾ ആ സമയത്തിന് എന്തുണ്ടായി, സൂര്യന് ഗ്രഹണവും ബാധിച്ചു. ആ സമയത്ത് ആളുകൾ പറയാൻ തുടങ്ങി, വിശ്വാസ ദുർബലമുള്ള ആളുകൾ, ഇത് റസൂലുള്ളാഹിന്റെ മകൻ മരണപ്പെട്ടുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടായത്, ഒരു അന്ധവിശ്വാസമായിട്ട് തുടങ്ങി. അപ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മേൽ കയറുകയും ഇത് പറയുകയും ചെയ്തു. ചെറിയ രീതിയിലുള്ള ഒരു അന്ധവിശ്വാസം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു പൊറുപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് തൗഹീദിനെതിരായി വരുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വലാത്തുൽ ഖുസൂഫ് വൽ ഖുസൂഫ്, ഈ ഗ്രഹണ നമസ്കാരത്തിന് നമസ്കരിക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഗ്രഹണ നമസ്കാരത്തിന്റെ രൂപം? പല ആളുകളും, ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫ്ളഹുവ, അദ്ദേഹം ഈ ഗ്രഹണ നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ഒരു ദർസിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ആളുകൾക്ക് ഫിഖ് പഠിക്കാത്തതിന്റെ, ദീനിന്റെ അൽമില്ലാത്തതിന്റെ അപകടം പറയാം. ഒരു നാട്ടിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി നല്ല ഒരു ആലിമിന്റെ വേഷത്തിലാണ് അയാൾ നടക്കുക. അങ്ങനെ അവിടുത്തെ ഇമാമ് ഒരു ദിവസം വേറെ എങ്ങോട്ടോ പോയിരിക്കുക. ആ സമയത്ത് അവിടെ എന്ത് സംഭവിച്ചു? ഗ്രഹണം സംഭവിച്ചു. അപ്പൊ ഗ്രഹണ നമസ്കാരം നിർവഹിക്കാൻ അവിടെ ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോ എന്ത് ചെയ്തു? പിന്നെ ഇയാളെ കണ്ടപ്പോ ആളുകളൊക്കെ ചെന്ന് ഇയാളെ കണ്ടു വിളിച്ചു, പിന്നെ നിങ്ങള് നിസ്കരിക്കണം, വേറെ ആരും നിസ്കരിക്കാല്ല, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം പറഞ്ഞു. അങ്ങനെ നിസ്കരിക്കാൻ ഇയാൾ നിർബന്ധിച്ചപ്പോ ഇയാൾ അവസാനം പോയി നിന്നു. ഇമാമായി നിന്നിട്ട് ഇയാൾക്ക് നമസ്കരിക്കാൻ അറിയില്ല. നമസ്കരിക്കാൻ എങ്ങനെയാണ് ഗ്രഹണ നമസ്കാരം നിർവഹിക്കാനല്ല. അയാള് എന്ത് ചെയ്തു? അയാൾക്ക് ആകാരണത് പെരുന്നാൾ നമസ്കാരമാണ്. അയാൾ എന്ത് ചെയ്തു? ആദ്യം അള്ളാഹു അക്ബർ തക്ബീർ ഇട്ട്, വീണ്ടും അള്ളാഹു അക്ബർ വീണ്ടും തക്ബീർ ഇട്ട്, വീണ്ടും അള്ളാഹു പറഞ്ഞു തക്ബീറേറ്റ്, പെരുന്നാളസ്കാരസ്കരിക്കുക. അപ്പൊ ബാക്കിലുള്ള പ്രായമായ ഒരാൾ പറഞ്ഞു, ഈദാണ് ഇന്ന് പെരുന്നാളായിരിക്കുന്നു എന്നുള്ള നിലക്ക് അദ്ദേഹം ദർസിൽ പറയുന്നതാണ്. അപ്പൊ ഇത് പറയുന്നത് അദ്ദേഹത്തെ പറയാനുള്ള കാരണം ദീനിന്റെ ഫിഖ്ഹിൽ അറിവില്ലാത്ത കൊണ്ടുള്ള അപകടമാണ്. കാരണം പല ആളുകൾക്കും അറിയില്ല എങ്ങനെയാണ് നമസ്കരിക്കുക. പെട്ടെന്നൊരു അവസരം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആളുകൾക്കറിയില്ല എങ്ങനെ നമസ്കരിക്കണമെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഇതാണ് ഫിഖ്, ദീന് പഠിക്കുന്നതിന്റെ പ്രാധാന്യമാണ്. ദീനിലുള്ള ഇൽമു കൊണ്ട് മാത്രമേ നമുക്ക് ദുനിയാവിലും പരലോകത്തിലും ഖൈർ ഉണ്ടാവുകയുള്ളൂ. ഇൽമു നൂറാണ്, ഇൽമു നൂറാണ്, ദുനിയാവിലാണെങ്കിലും പരലോകത്തിലാണെങ്കിലും. അത് കളഞ്ഞു പോയത് നിധിയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അത് നേടാൻ നാം പരമാവധി പരിശ്രമിക്കണം, അതിന്റെ സദസ്സുകളെ തേടി പോകണം. അത് നമുക്ക് എത്ര ലഭിക്കുന്നുവോ ഒരു നഷ്ടവും അതുകൊണ്ട് നമുക്ക് സംഭവിക്കില്ല, നേട്ടമല്ലാതെ. അള്ളാഹുവിനെ കുറിച്ച് അത്രയും അറിയാൻ പറ്റും, നമ്മുടെ സ്വഭാവത്തിന് നന്മയുണ്ടാകും. എല്ലാ ഖൈറാണ്, ഇൽമു കൊണ്ട് ഖൈർ മാത്രമാണ്. ഇവിടെ ഗ്രഹണ നമസ്കാരത്തിന്റെ രൂപം പറയുകയാണ്. ഒന്നാമത്തേത് സാധാരണ നമസ്കാരത്തെ പോലെ വുദു എടുക്കുകയും അതുപോലെ നമസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈയെട്ടുകയും ചെയ്യണം. സാധാരണ ചെയ്യുന്ന പോലെ സൂറത്ത് ഇസ്തിഫ്താഹിന്റെ ദുആ, അതുപോലെ പിന്നെ ഔദു ചൊല്ലി ഫാത്തിഹ പാരായണം ചെയ്യുന്നു. അങ്ങനെ ഉറക്കെ ഖുർആൻ ഉറക്കെയാണ് പാരായണം, ഉറക്കെയാണ് ഉറക്കെ ഖുർആൻ പാരായണം. അപ്പൊ ഫാത്തിഹ പാരായണം ചെയ്തിട്ട് ദൈർഘ്യമായിട്ട് ഖുർആൻ പാരായണം ചെയ്യണം. ചിലർ സുഹൃത്തിൽ ബക്കറ മുഴുവനായിട്ടുള്ള ഗ്രഹണാമസ്കാരത്തിന് അത്രയും ധാരാളമായി, കാരണം ഗ്രഹണത്തിന്റെ സമയം നമുക്ക് അറിയില്ല. അത് സമയം എവിടെ മുതലാണ്? ഈ ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയാണ് സമയം. അതുകൊണ്ട് നമ്മൾ ധാരാളമായി സുദീർഘമായിട്ട് പാരായണം ചെയ്യും. അതിനൊരു കൃത്യസമയമുണ്ടാവും, രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ സമയം ചിലപ്പോ ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോ സുദീർഘമായിട്ട് നമ്മൾ ഗ്രഹണം കണ്ടതനുസരിച്ചിട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അറിവിന്റെ സാഹചര്യം കൊണ്ട് അറിയാൻ സാധിക്കുന്നു. പക്ഷെ നമുക്ക് ഗ്രഹണം നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ പാരായണം ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? റുക്കുഓ ചെയ്യുന്നു. ആദ്യം നമ്മൾ കൈയെട്ടി ഫാത്തിഹ ഓതി സൂറത്ത് ധാരാളം ഓതി റുക്കുഓ ചെയ്യുന്നു, ധാരാളം ദൈർഘ്യമായ റുക്കുഓ. പിന്നെ അതിൽ നിന്ന് സമീ അള്ളാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നാം എഴുന്നേൽക്കുന്നു. എന്നിട്ട് വീണ്ടും ഫാത്തിഹ പാരായണം ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഒരു സൂറത്ത്, പക്ഷെ ഒന്നാമത്തെ റക്കാഅത്തിന്റെ അത്ര ദൈർഘ്യം ഉണ്ടാവില്ല, എന്നാലും ചെറിയ സൂറത്ത് പാരായണം ചെയ്യുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? റുക്കുഓ ചെയ്യുന്നു. വീണ്ടും എഴുന്നേറ്റ് സമീ അള്ളാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് വീണ്ടും എഴുന്നേൽക്കുന്നു. പിന്നെ അവിടുന്ന് പിന്നെ എഴുത്തിദാല് ചെയ്ത് വീണ്ടും സുജൂദിലേക്ക് പോകുന്നു. അങ്ങനെ രണ്ട് സുജൂദ് നിർവഹിക്കുന്നു. ഇവിടെ റുക്കുഓയിന്റെ രൂപമെല്ലാം ഒന്നാമത്തേതിനേക്കാൾ കുറവായിരിക്കും രണ്ടാമത്തേത്. വീണ്ടും സുജൂദ് നിർവഹിക്കുന്നു, രണ്ട് സുജൂദ് നിർവഹിക്കുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു. ഇങ്ങനെ രണ്ട് റക്കാഅത്ത് നമസ്കരിക്കേണ്ടത്. ഒന്നുകൂടി പറഞ്ഞുതരാം, ഒന്നാമത്തെ സാധാരണ പോലെ നമസ്കാരം നമ്മള് പിന്നെ ഇസ്തിഫ്താഹിന്റെ ദുആ ഫാത്തിഹ പാരായണം ചെയ്യുന്നു. നാം പിന്നെ അത് കഴിഞ്ഞിട്ട് സൂറത്ത് ദൈർഘ്യമായ സൂറത്ത് ഓതുന്നു. അത് കഴിഞ്ഞിട്ട് റുക്കുഓയിലേക്ക് പോകുന്നു, ദൈർഘ്യമായി റുക്കുഓ ചെയ്യുന്നു. സമീ അള്ളാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നാം എഴുന്നേൽക്കുന്നു. വീണ്ടും ഫാത്തിഹ പാരായണം ചെയ്യുകയും വീണ്ടും ദൈർഘ്യമായ ഖുർആൻ പാരായണം, പക്ഷെ ഒന്നാമത്തേനേക്കാൾ കുറവായിരിക്കും. വീണ്ടും റുക്കുഓ ചെയ്യുന്നു, ഒന്നാമത്തെ റുക്കുഓയിനേക്കാൾ കുറവായ റുക്കുഓ. വീണ്ടും എഴുന്നേൽക്കുന്നു, പിന്നെ സുജൂദിലേക്ക് പോകുന്നു. അതായത് ഒരു റക്കാഅത്തിൽ തന്നെ രണ്ട് റുക്കുഓ ഉണ്ടാവും, രണ്ട് ഫാത്തിഹ പാരായണം ഉണ്ടാവും, സുജൂദ് രണ്ടെണ്ണം തന്നെ. ഇങ്ങനെ ഒരു റക്കാഅത്ത് കൂടി നിസ്കരിക്കുന്നു. ഇതാണ് ഗ്രഹണ നമസ്കാരത്തിന്റെ രൂപം എന്ന് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ ഗ്രഹണ നമസ്കാരത്തിൽ നാല് റുക്കുഓ ഉണ്ടാകും, നാല് സുജൂദും ഉണ്ടാകും, നാല് ഫാത്തിഹ നമസ്കാര ഫാത്തിഹ പാരായണം ചെയ്യലും ഉണ്ടാകും രണ്ട് റക്കാഅത്തിൽ. ഇതാണ് ഗ്രഹണ നമസ്കാരത്തിന്റെ രൂപം. ഇതിലെ ദലീൽ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇതേ കാര്യങ്ങൾ ഉദ്ധരിക്കുന്ന സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അത് ഞാൻ വായിക്കുന്നില്ല, ഈ കാര്യങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ടെന്നുള്ളൂ. ഈ രൂപം റസൂൾ ഇങ്ങനെയൊക്കെ നിസ്കരിച്ചു എന്നുള്ളത് ഞാൻ പുറം വായിക്കുന്നില്ല. അപ്പോ ഈ ഇതാണ് ഗ്രഹണ നമസ്കാരം എന്നുള്ളത്. അവസാനമായിട്ടുള്ള നമസ്കാരം സുന്നത്തെ നമുക്ക് പറയാനുള്ളത് തഹിയ്യത്ത് നമസ്കാരമാണ്. അതായത് മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ നാം നിർവഹിക്കുന്ന രണ്ടറക്കാഅത്ത് സുന്നത്ത്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഭവനമാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അവൻ രണ്ടറക്കാഅത്ത് അല്ലാഹുവിനോടുള്ള തഹിയ്യത്ത്, തഹിയ്യത്ത് പറഞ്ഞാൽ ആശംസ എന്നുള്ള അർത്ഥം, സലാം എന്നുള്ള തഹിയ്യത്താണ്. അപ്പൊ അല്ലാഹുവിനോട് തഹിയ്യത്ത് എന്നുള്ള നിലയ്ക്ക് രണ്ടറക്കാഅത്ത് നമസ്കരിക്കുക ഒരു മസ്ജിദിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ. ഇമൻ ഷാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഖൈറായിട്ടുള്ള ഒരു സുന്നത്തായ തത്വ ആയിട്ടുള്ള നമസ്കാരമാണ് ഈ തഹിയ്യത്ത് എന്നുള്ളത്. അപ്പൊ ഇതോടുകൂടി പ്രധാനപ്പെട്ട പിന്നെ നമസ്കാരങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് തത്വ ആയിട്ട് വരുന്ന നമസ്കാരങ്ങൾ, ഇതിനെല്ലാം ഫളുകൾ ഇതിനേക്കാൾ കൂടുതലുണ്ട്, നമ്മൾ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ആ നമസ്കാരങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. ഒന്ന്, റവാത്തിബ് ആയിട്ടുള്ള സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു. റവാത്തിബായ സുന്നത്തുകൾ അതിൽ തന്നെ മുഅക്കദായതും മുഅക്കദല്ലാത്തതും, ചേർന്ന് വരുന്നത് പ്രാധാന്യം കൂടുതലുള്ളതും അല്ലാത്തതും അത് നമ്മൾ വേറെ വേറെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സലാത്തുൽ വിത്ര് പറഞ്ഞു, വിത്ര് നമസ്കാരം പറഞ്ഞു, സലാത്തുൽ ഇസ്തിഖ മഴയെ തേടിയിട്ട് നമസ്കാരം, ഖിയാമുല്ലൈൽ രാത്രി നമസ്കാരം, സലാത്തുൽ ദുഹ ദുഹ നമസ്കാരം, ഇസ്തിഖാറ നമസ്കാരം, അതുപോലെ ഖുസൂഫുൽ ഖുസൂഫ് ഗ്രഹണ നമസ്കാരം, അതുപോലെ തഹിയ്യത്തുൽ മസ്ജിദ്. ഈ 7, 8, 9 നമസ്കാരങ്ങൾ, തത്വ നമസ്കാരങ്ങളെ കുറിച്ചാണ് നാം പറഞ്ഞത്. അപ്പൊ ഇത് പറയുന്നതും നമ്മൾ കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് ഇൽമ്? അമലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് കഴിയുന്ന ഓരോന്നായിട്ട്, അപ്പൊ ഇതിൽ ചിലത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റൂല, ഇസ്തിഖാറ നമുക്ക് എപ്പോഴും ആവശ്യം വരില്ല, ഗ്രഹണസ്കാരം ആവശ്യം വരില്ല. എന്നാൽ ദുഹ നമസ്കാരം, വിത്ര്, ഖിയാമുല്ലൈൽ, തഹിയ്യത്തുൽ മസ്ജിദ്, ഇനി ഇസ്തിഖാറ ആ ദുആ നമ്മൾ പഠിക്കുക, അത് നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം. ഇതുപോലെയുള്ളതെല്ലാം നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ദുആകളാണ്, നമസ്കാരങ്ങളാണ്. അവിടെ ഇസ്തിഖാറ ദുആ പഠിക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ളത് കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ നാം ശീലമാക്കുക. റവാത്തിബ് നമസ്കാരം നമുക്ക് എന്തായാലും സാധിക്കും, അത് അതും ശീലമാക്കുക. നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നാളെ വിചാരണ ഒന്നാമതായി ചെയ്യപ്പെടുന്ന നമസ്കാരത്തിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അതിനെ പരിഹരിക്കാൻ ഈ തത്വവുആയ നമസ്കാരങ്ങൾ നമുക്ക് ഉപകാരപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും, വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വതൂബ് ഇലൈക. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.